Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 20-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിന്ന്. പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറയാണ് ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49 മുതൽ 53 വരെ വാക്യങ്ങൾ.
ഒരു വീട്, രണ്ട് സഹോദരന്മാർ. അവർ വളർന്ന് വളർന്ന് ഒരുമിച്ച് വളർന്ന് വലുതായി ഇപ്പോൾ തൊട്ടടുത്ത് ഒരു വഴിയുടെ ഇരുവശത്തുമായിട്ട് പുതിയ വീട് വെച്ച് രണ്ടുപേരും അയൽപക്കക്കാരായിട്ട് താമസിക്കുന്നു. മക്കളായി, മക്കൾ വളർന്ന് ഉദ്യോഗസ്ഥരായി. ഈ അടുത്ത കാലത്ത് ഉണ്ടായ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ രണ്ടുപേരും തമ്മിൽ പിണക്കമായി, ശത്രുതയായി, വൈരാഗ്യമായി. ഒരാൾ മറ്റേയാളുടെ കുറ്റം കൂട്ടുകാരുടെയും നാട്ടിലെയും ഇടയ്ക്ക് പറഞ്ഞു പരത്തി മറ്റേയാളെ കൂടുതൽ കൂടുതൽ മോശക്കാരനാക്കി. അതുതന്നെ മറ്റേയാളും ചെയ്തു. രൂക്ഷത മൂത്തിട്ട് തൊട്ടടുത്ത് എതിരുവശത്തായതുകൊണ്ട് എപ്പോഴും വഴക്കും അലോഹ്യമാണ്. പോരാ, അതിലുപരിയായിട്ട് പുറത്തേക്കിറങ്ങിയാൽ, ഒരാൾ പുറത്തേക്കിറങ്ങിയാൽ മുറ്റത്ത് നിന്നുകൊണ്ട് മറ്റേയാളെ വഴക്ക് തെറി വിളിക്കുന്ന അവസ്ഥ. അതിനുപരിയായിട്ട് മറ്റേ ആളിലെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാൻ ഒരാൾ കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ അങ്ങോട്ട് തിരിച്ച് ക്യാമറ, സർവൈലൻസ് ക്യാമറ വെച്ചു. ഭിന്നത, ശത്രുത, വ്യക്തിബന്ധങ്ങളിലെ വൈരാഗ്യം, ഇത് സാധാരണ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ അനുഭവമാണ്. വഴക്കില്ലാത്ത വീട് ഏതാ ഉള്ളത്? കണ്ടെന്നിരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ വ്യക്തിബന്ധങ്ങളിൽ, അത് സഹോദരിയ സഹോദര ബന്ധങ്ങളിൽ വഴക്ക് ഉണ്ടാക്കാത്തവർ, പിണങ്ങാത്തവർ സഹോദരങ്ങളെ ഉണ്ട്. അതോടൊപ്പം തന്നെ വ്യക്തിബന്ധത്തിൽ, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തിൽ പോലും വഴക്കും പിണക്കവും ഉണ്ടാകാത്തതാരാവുള്ളത്? അത്തരം അനുഭവങ്ങളിൽ കൂടെ സ്ഥിരമായിട്ട് കടന്നു പോകുന്നതാണ് മനുഷ്യ ജീവിതം. ഇന്ന് ഈശോ സുവിശേഷത്തിൽ പറയുന്ന വചനമുണ്ട്, അതായത് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. എന്നിട്ട് ഈശോ തുടർന്ന് പറയുന്ന വചനമുണ്ട്, ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് എന്നും ക്രിസ്തു ശിഷ്യരെ അലോസരപ്പെടുത്തിയിട്ടുള്ള ഒരു ക്രിസ്തു വചനമാണ്. ഈശോ പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് സമാധാനം തരാനല്ല, മറിച്ച് ഭിന്നത ഉളവാക്കാനാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നു, ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും, 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. ഒരു വീട്ടിൽ തന്നെ ഭിന്നത, ഇതും നമ്മുടെ അനുഭവമാണ്. സഹോദരങ്ങൾ തമ്മിൽ ഭിന്നത. എന്നിട്ട് ഈശോ തുടർന്ന് പറയുന്നു, പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും, അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായി ഭിന്നിക്കും. ഈ ഭിന്നതയുടെ അനുഭവത്തിൽ, മാനുഷികമായ അനുഭവത്തിൽ എന്ത് ചെയ്യണം? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിബന്ധത്തിൽ ഭിന്നതയുണ്ടാകുമ്പം, വഴക്കുണ്ടാകുമ്പം, ബന്ധം തകരാൻ പോകുമ്പോൾ ഞാൻ എന്ത് നിലപാട് എടുക്കണം? അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെയും തൻ്റെ ജീവിതത്തിലൂടെയും ഈശോ പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടും ക്ലേശവും ഏറ്റവും ദുർഘടവുമായ അവസ്ഥയാണ് ഏറ്റവും അടുത്തു നിൽക്കുന്ന. അത് സഹോദരനാകാം, സ്വന്തപ്പെട്ട ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവനാകാം, പ്രിയപ്പെട്ടവളാകാം, സുഹൃത്താകാം. ആ ബന്ധത്തിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകുമ്പം, പ്രതിസന്ധി ഉണ്ടാകുമ്പം, വഴക്കുണ്ടാകുമ്പോൾ, ഏറ്റവും സ്നേഹിച്ചിരുന്നവർ നമ്മളെ ചതിക്കുമ്പോഴും നമ്മളെ തിരസ്കരിക്കുമ്പോഴും നമ്മളെ ഒറ്റിക്കൊടുക്കുമ്പോഴുമായ ഏറ്റവും വലിയ മനസ്സിൻ്റെ നൊമ്പരം, അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? ഇതാണ് ഈശോ ഇന്ന് സുവിശേഷത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഒരു സംഭവം. മാരിയോ പൽമാരോ എന്ന് പറയുന്ന മധ്യവസ്കനായ ഒരു മനുഷ്യൻ, 44 വയസ്സ് പ്രായം, റോമിലെ ഒരു സർവകലാശാലയിലെ പ്രൊഫസർ. അദ്ദേഹം ഒരു ലേഖനമെഴുതി. അത് 2013 ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ ടൈറ്റിൽ ഇതായിരുന്നു, ഞങ്ങൾ ഈ പാപ്പായെ ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ട്. മാരിയോയും കൂട്ടുകാരനും ചേർന്നാണ് ലേഖനം എഴുതിയത്. ഫ്രാൻസിസ് പാപ്പായ്ക്കെതിരെ അതുവരെ വന്നതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനവും കുറ്റപ്പെടുത്തലുമായിരുന്നു ആ ലേഖനത്തിൽ. സഭയ്ക്കകത്തും പുറത്തുമുള്ള യാഥാസ്ഥിതികരെല്ലാം ആ ലേഖനത്തെ വാനോളം പുകഴ്ത്തി. അതിലെ വിമർശനങ്ങളെ അവർ പിന്തങ്ങി. അതിനെ തുടർന്ന് മാരിയോയും കൂട്ടുകാരനും കൂടെ മറ്റൊരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഫ്രാൻസിസ് പാപ്പായുടെ പ്രശസ്തമായ യുദ്ധമേഖലയിലെ ആശുപത്രിയാണ് സഭ എന്ന സങ്കല്പത്തെ തല നാരിഴ കീറി വിമർശിച്ചുകൊണ്ടായിരുന്നു. അതിനും വലിയ ജനകീയ പിന്തുണ കിട്ടി. അങ്ങനെ ഇരിക്കെയാണ് മാരിയോ രോഗബാധിതനാകുന്നത്. അതും വളരെ അപൂർവമായ ഒരു ക്യാൻസർ. മരുന്നും ചികിത്സയുമായി മാരിയോ ജീവിതം തള്ളി നീക്കുന്ന കാലം. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ നേരം ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടാണ് മാരിയോ മയക്കത്തിൽ നിന്നും കണ്ണു തുറന്നത്. ഫോണടി നിന്നു. ഭാര്യ ഫോൺ എടുത്തു കാണണം. അവളുടെ മറുപടികളിൽ നിന്ന് അയാൾക്ക് മനസ്സിലായി വിളിക്കുന്നയാൾ തൻ്റെ സുഹൃത്തുക്കൾ ആരുമല്ലെന്ന്, അപരിചിതനാണെന്ന്. ഇത് മാരിയോയുടെ വീടല്ലേ, ഫോൺ എടുത്തിരിക്കുന്നത് ഭാര്യയാണോ എന്നൊക്കെയായിരുന്നു ചോദ്യം. അവസാനം ഫോൺ എന്ന് കൊടുക്കാമോ, ഒന്ന് സംസാരിക്കണമെന്ന അഭ്യർത്ഥന. ഫോണുമായി കട്ടിലിനടുത്തെത്തിയ ഭാര്യ ആകെ പതറിയിരുന്നു. മുഖമാകെ അമ്പരപ്പ്. അരുതാത്തതെന്തോ കേട്ട മട്ടിൽ മാരിയോയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. എന്നിട്ട് അവൾ അയാളുടെ ചെവിയിൽ മന്ത്രിച്ചു, ഫ്രാൻസിസ് പാപ്പായാണ്. മാരിയ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാനായില്ല. പെട്ടെന്നുള്ള എൻ്റെ അമ്പരപ്പ് മാറുന്നതിന് മുമ്പ് ഫോണിൻ്റെ മറ്റേ തലയ്ക്കിൽ നിന്നും പാപ്പ സംസാരം തുടങ്ങി. അദ്ദേഹം എൻ്റെ രോഗവിവരം അന്വേഷിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അധികം കാര്യങ്ങളൊന്നും അയാൾക്ക് സംസാരിക്കാനായില്ല. കാരണം പാപ്പായുടെ ഫോൺ കോൾ കിട്ടിയതിൻ്റെ അമ്പരപ്പിലായിരുന്നു അയാൾ. അല്ലെങ്കിലും മാർപ്പാപ്പായുടെ ഫോൺ കോൾ കിട്ടുക എന്നത് ഒരു കത്തോലിക്കനെ സംബന്ധിച്ച് അവിശ്വസനീയം തന്നെയല്ലേ. മാരിയ പറഞ്ഞു, തുടക്കം മുതൽ പറയാനായി എൻ്റെ മനസ്സ് വെമ്പിയിരുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞൊപ്പിച്ചു, പാപ്പായെ വിമർശിച്ച ലേഖനത്തെക്കുറിച്ചുള്ള മാപ്പ്. അദ്ദേഹം അസാധാരണമായ വിധം ശാന്തമായി പ്രതികരിച്ചു, അത് സാരമില്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നെ വിമർശിച്ചതും തെറ്റ് എന്ന് തോന്നിയത് ചൂണ്ടിക്കാണിച്ചതും, അത് വേണം, നല്ലത് തന്നെ. ഇതായിരുന്നു ഫ്രാൻസിസ് പാപ്പായുടെ മറുപടി. മാരിയ പറഞ്ഞു, ഇത് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അന്വേഷിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം. അവസാനം ഫോൺ വയ്ക്കുമ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. പോരാ, ഉറപ്പായിട്ടും മാരിയയ്ക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് പാപ്പ ഫോൺ സംസാരം അവസാനിപ്പിച്ചത്. ശത്രുതയുണ്ടാകുമ്പോൾ, ഭിന്നതയുണ്ടാകുമ്പോൾ, ജീവിത ബന്ധങ്ങളിൽ സംഘർഷമുണ്ടാകുമ്പോൾ, മനസ്സിലേക്ക് വൈരാഗ്യവും പകയും കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം? ശത്രുപക്ഷത്ത് നിൽക്കുന്നയാളോട് കൃത്യമായിട്ടും ഈശോ തരുന്ന മാതൃക, ജീവിത മാതൃക പോരാ. ഇന്ന് ഫ്രാൻസിസ് പാപ്പ കാണിച്ചിരുന്ന മാതൃക ഇതാണ്. ശത്രുതയും കലഹവും ഉണ്ടാകുമ്പോൾ ഉറപ്പ് നീ സ്വയം ഉറപ്പാക്കേണ്ടത്, നീ ക്രിസ്തുപക്ഷത്താണ് നിൽക്കുന്നത് എന്നുറപ്പാക്കുക. ക്രിസ്തുവിൻ്റെ പക്ഷത്ത്, ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് നിന്റെ മനസ്സിലെന്നുറപ്പാക്കുക. ക്രിസ്തുവിൻ്റെ രീതിയിലാണ് നീ പ്രതികരിക്കുന്ന ഉറപ്പാക്കുക. ക്രിസ്തുവിൻ്റെ ശൈലിയിലാണ് നിന്റെ ഇപ്പോൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന നിന്റെ സഹോദരനോട് സഹോദരിയോട് പ്രതികരിക്കുന്നത് എന്ന് ഉറപ്പാക്കുക. ഇതാണ് ഏത് സംഘർഷത്തിലും ഒരു ക്രിസ്തുശിഷ്യൻ, ക്രിസ്തുശിഷ്യ സ്വീകരിക്കേണ്ടത്. സമാധാനമല്ല, ഭിന്നതയാണ് ഞാൻ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് എന്ന് ഈശോ പറയുന്നു. അങ്ങനെ ഭിന്നത വരുമ്പോൾ എന്ത് ചെയ്യണം? നീ ക്രിസ്തുപക്ഷത്ത് ആയിരിക്കുക. അതോടൊപ്പം നമുക്കെതിരെ ശത്രുതയും എതിർപ്പും ശക്തമായി വരുമ്പോൾ നമ്മൾ ക്രിസ്തുപക്ഷത്താണെന്ന് സ്വയം ഉറപ്പാക്കുന്നു, അതേ രീതിയിൽ പ്രതികരിക്കുന്നു. ഈ ഒരു പ്രതിസന്ധി ഫ്രാൻസിസ് പാപ്പായുടെ ഒരു പ്രതികരണം ശ്രദ്ധിക്കണം. തൻ്റെ തീരുമാനങ്ങൾക്കെതിരെ വളർന്നു വരുന്ന യാഥാസ്ഥിതികരുടെ എതിർപ്പിനെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, അവർ അവരുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെതും. മുറിവേറ്റ കുടുംബങ്ങളുടെ നൊമ്പരം മനസ്സിലാക്കി അവരെ അനുധാവനം ചെയ്യുന്ന തുറവിയുള്ള സഭയാണ് നമുക്കാവശ്യം. ഏറ്റവും അവസാനത്തെ അപ്പസ്തോലിക ലേഖനത്തിൽ അമോരിസ് ലെത്തീസിയ അതിൽ കുടുംബങ്ങളോട് അദ്ദേഹം എടുത്ത സമീപനത്തിനെതിരെ വിമർശിക്കുന്ന യാഥാസ്ഥിതിക പക്ഷത്തിൻ്റെ പ്രതികരണത്തെക്കുറിച്ചായിരുന്നു പാപ്പായർ പറഞ്ഞത്. അദ്ദേഹം തുടർന്നു, അവർ എല്ലാത്തിനെയും എതിർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വഴിയെ മുന്നോട്ടു പോകുന്നു, ഇടതും വലതും നോക്കാതെ. ഞാൻ ആരുടെയും തല അറുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരിക്കലും എൻ്റെ രീതിയല്ല. സംഘർഷത്തെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല. ശത്രുവിനോട്, എതിർപക്ഷത്ത് നിൽക്കുന്നവനോട്, എതിരഭിപ്രായം പറയുന്നവനോട് അവനെ നിഹനിക്കണ്ട. ഒരുതരം അഹിംസയാണ്, പോരാ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ക്രൂശിതൻ കാണിച്ചു തരുന്ന മാതൃകയാണ് ഏത് സംഘർഷമുണ്ടാകുമ്പോൾ നീ ക്രിസ്തുപക്ഷത്താണെന്ന്, ക്രൂശിതൻ്റെ പക്ഷത്താണെന്ന്. ക്രിസ്തുവിൻ്റെയും ക്രൂശിതൻ്റെയും മനോഭാവമാണ് നിന്റെ മനസ്സിൽ ഉള്ളതെന്ന് ഉറപ്പാക്കുക, നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുക. എന്നിട്ട് ചെയ്യേണ്ട ധർമ്മം ചെയ്ത് ക്രിസ്തു കടന്നുപോയതുപോലെ കടന്നു പോവുക. ഒരു കാര്യം ഉറപ്പ്, നമുക്ക് മാറ്റാനാവുന്നത് നമ്മുടെ മനോഭാവത്തെയാണ്. അല്ലാതെ എതിർപക്ഷത്ത് നിൽക്കുന്നവൻ്റെ മനസ്സിനെയും പ്രവൃത്തികളെയും അധികം സ്വാധീനിക്കാനും മാറ്റാനും പറ്റിയെന്ന് വരില്ല. ഏറ്റവും ആദ്യം മാറ്റാവുന്നതും ഏറ്റവും ആദ്യം സ്വാധീനിക്കാവുന്നതും എനിക്ക് എൻ്റെ മനസ്സിനെയും എൻ്റെ നിലപാടുകളെയും എൻ്റെ പ്രവൃത്തികളെയുമാണ്. അതിനെ ക്രിസ്തുപക്ഷത്താക്കി വെക്കുക. ഒപ്പം മനസ്സിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ കരുണ, ക്രിസ്തുവിൻ്റെ അഹിംസ, അത് നിറയ്ക്കുക. ഇതാണ് ജീവിതത്തിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ ചെയ്യാനായി ഈശോ ജീവിതം വഴിയും തൻ്റെ പഠനം വഴിയും പറഞ്ഞു തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ പറയുന്നു സമാധാനമല്ല ഭിന്നത ഉളവാക്കാനാ വന്നതെന്ന്. നിന്റെ നാമത്തെ പ്രതിയും നിന്റെ നിലപാടുകളെ പ്രതിയും ഞാൻ ഭിന്നതയിലും സംഘർഷത്തിലും പെട്ടുപോകുമ്പോൾ ഈശോയെ, അവിടെയെല്ലാം നിന്റെ മനോഭാവം അത് സ്വീകരിക്കാൻ, നിന്റെ രീതികൾ സ്വന്തമാക്കാൻ, നിന്റെ പക്ഷത്തും നില നിലപാടിനും കൂടെയായിരിക്കാൻ ഉള്ള വലിയ അനുഗ്രഹം കൃപ തരണമേ. എപ്പോഴും എൻ്റെ മനസ്സിനെ നിന്റെ മനസ്സിന് അനുരൂപപ്പെടുത്താനുള്ള വലിയ അനുഗ്രഹം എനിക്ക് നീ തരിക. അതിനുള്ള ശ്രദ്ധ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നൊമ്പരങ്ങളിലും ഏറ്റവും വലിയ ഒറ്റപ്പെടലുകളിലും ഏറ്റവും വലിയ വേദനകളിലും ഏറ്റവും വലിയ സംഘർഷം മനസ്സിൻ്റെ, അതും മറ്റുള്ളവർ ചതിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിൽ ഈ ഒരു ക്രിസ്തു ഈശോയെ നിന്റെ മനോഭാവം സ്വീകരിക്കാനുള്ള കൃപ തരണമേ. അതിനുള്ള ശ്രദ്ധയും മനസ്സിൻ്റെ സാന്നിധ്യവും എപ്പോൾ തരണമേ. ആമേൻ.
ഈ ഗാനം ആലപിച്ചത് അലീനയാണ്. രചനയും പിന്നെ സംഗീതവും സണ്ണി സ്റ്റീഫൻ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച ആണ്ടുവട്ടം 20-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്.